കൊറോണ വൈറസിന്റെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക വിനോദങ്ങളും ഇപ്പോൾ ഓൺലൈൻ ആണല്ലോ. മലയാളികൾ ഏറെ താല്പര്യം കാണിക്കുന്ന ചീട്ടുകളി വരെ ഇപ്പോൾ
പലരും
ഓൺലൈൻ ആയിട്ടാണ് കളിക്കുന്നത്. മെൽബണിലുള്ള ഒരു മലയാളി ചീട്ടുകളി ക്ലബ് .com എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് വരെ തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മലയാളികൾ കൊറോണ വൈറസിന്റെ സാഹചര്യത്തിൽ ഓൺലൈനായി ചീട്ട് കളിക്കുന്നതിനെക്കുറിച്ച് ഈ വെബ്സൈറ്റ് നിർമ്മിച്ച മെൽബണിലുള്ള ലിയോ ജോർജ് SBS മലയാളത്തോട് വിശദീകരിക്കുന്നു. അതിലേക്ക് നമസ്കാരം ലിയോ ജോർജ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്.
ലിയോ, ഓസ്ട്രേലിയയിലും ലോകത്ത് എല്ലായിടത്തും തന്നെ കൊറോണ വൈറസിന്റെ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. വിനോദത്തിന്റെ കാര്യത്തിലും മാറ്റങ്ങൾ നടക്കുന്നു. ഓൺലൈനായി മാറിയിരിക്കുകയാണ് പല വിനോദങ്ങളും. മലയാളികളുടെ ഇഷ്ടപ്പെട്ട വിനോദമായ ചീട്ടുകളി കൂടി ഓൺലൈനായി നടക്കുന്നതായി കാണുന്നു. ലിയോ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റ്, ചീട്ടുകളി സൈറ്റും ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ചീട്ടുകളി, മലയാളികളുടെ ചീട്ടുകളി ഉൾപ്പെടുത്തിയ ഒരു സൈറ്റ് ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു ലിയോ?
ഡെലിസ്, ഞങ്ങള് ചീട്ടുകളി ഇവിടെ മെൽബണില് ഒരു ക്ലബിൽ പോയി കളിച്ചിരുന്നു. ചീട്ടുകളി നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഗ്രൂപ്പായിട്ട് കളിച്ചിരുന്നു. കൊറോണ വന്നതോടുകൂടി ആ ഒരു വിനോദം നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് ഞങ്ങൾ സെർച്ച് ചെയ്യുകയുണ്ടായി എവിടെയെങ്കിലും ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പല സൈറ്റുകളും അവൈലബിൾ ആയിരുന്നു, പക്ഷേ അതെല്ലാം ഒന്നും സ്റ്റേബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരു ആഗ്രഹം വന്നു. ഞങ്ങളുടെ ഇടയിലും കുറച്ച് IT ആൾക്കാരുണ്ട്. അവര് പ്രചോദനം തന്നതിൽ പ്രകാരം ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു ചിന്ത വന്നു. ആദ്യം അതൊരു വെറുതെ ഒരു തമാശ രീതിയിലാണ് ആലോചിച്ചതെങ്കിലും പിന്നീട് അത് നമുക്കും സമയം കിട്ടിയതിനനുസരിച്ച് പതുക്കെ തുടങ്ങി അതിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ. ഇനീഷ്യലി ഞാൻ ഇനീഷ്യൽ വേർഷനിൽ ഒരു ചെറിയൊരു ഇതുണ്ടാക്കി എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ ഹോസ്റ്റ് ചെയ്ത് എല്ലാവരും വിളിച്ചു, റൗട്ടറി കോഡ് ആക്സസ് ഒക്കെ കൊടുത്ത്. 5-6 പേരുണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഒരു കളി ഓൺലൈനായിട്ട് കളിച്ചു. ഒരുപാട് ഫീഡ്ബാക്സ് വന്നു. അങ്ങനെ അത് തുടങ്ങി വെച്ചു. ഒരു 2-3 മാസം എടുത്തു മൊത്തത്തിൽ ഇതൊന്നും ബിൽറ്റ് ചെയ്ത് ഒരു പ്രൊഡക്ഷണലൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ വരുത്താനായിട്ട്. അപ്പം ഇപ്പം അത് നന്നായിട്ട് സുഗമമായിട്ട് നടക്കുന്നു. ചീട്ട് കളി ക്ലബ് എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്.
ഓക്കെ, ലിയോ, അതിൽ ഏതെല്ലാം കളികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പൊ മലയാളികൾ പൊതുവായിട്ട് ഇഷ്ടപ്പെടുന്ന കളികളാണോ ഏതെല്ലാമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ ആ സൈറ്റിൽ കയറി നോക്കിയിരുന്നു. അതില് 40, 28, 56 എന്നുള്ളവയാണ് കണ്ടത്.
ഇനീഷ്യലി ഞാൻ തുടങ്ങിയപ്പം 56 വിളിച്ചു കളിക്കുക എന്നുള്ളൊരു കളിയുണ്ട്. അതാണ് ഞാൻ തുടങ്ങിയത്. അത് ചുരുക്കം കുറച്ച് ആൾക്കാർക്കാണ് അറിയുന്നത്. 28 കളിക്കുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ അത് കളിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നിയമാവലികളൊന്നും അറിയാത്തത് കൊണ്ട് പല ആൾക്കാരും അതിലേക്ക് എത്തി നോക്കാറില്ല. പക്ഷെ അതാണ് ഒരു മാസ്റ്റർ കളിയെന്ന് ഞാൻ പറയും. ഇത് ബ്രിഡ്ജിൻ്റെ ഒരു സാമ്യമുള്ളൊരു കളിയാണ്. അതേപോലെ ഈ അടുത്ത് 40, 28 നമ്മൾക്ക് ഭൂരിഭാഗം മലയാളികൾക്കും അറിയാവുന്ന ഒരു കളി. അതും 4 പേരുടെ കളിയാണ് കൂടുതൽ അറിയുന്നത്. ഇപ്പോഴത്തെ സൈറ്റിൽ നമ്മൾ 6 പേർക്ക് കളിക്കാവുന്ന 28, 40, 56 വിളിച്ചു കളിക്കുന്നത് അവൈലബിൾ ആണ്.
ഓക്കെ, അപ്പൊ ഈ 3 കളികളാണ്, ചീട്ട് കളികളാണ് ഈ സൈറ്റിലൂടെ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ആൾക്കാർക്ക് ഇതിൽ കളിക്കാൻ കഴിയുന്നത്? ഇത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണോ കളിക്കുന്നത്? എവിടെ നിന്ന്, അല്ലെങ്കിൽ മെൽബണിലുള്ളവർ മാത്രം ഇരുന്നാണോ? എങ്ങനെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്?
ഇനീഷ്യലി മെൽബണിൽ നിന്നുള്ള ആൾക്കാർ മാത്രമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കണക്ഷൻസ് തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറേയധികം ആൾക്കാർ സിംഗപ്പൂരിൽ നിന്ന്, കേരളത്തിലുള്ള ആൾക്കാർ, അമേരിക്കയിലുള്ള ആൾക്കാർ, ഞങ്ങൾക്കുള്ള കണക്ഷൻസ് തന്നെ പറഞ്ഞ് വേർഡ് ഓഫ് മൗത്ത് വഴി തന്നെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു സൈറ്റിൽ ഞങ്ങൾ കളിച്ചിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് ഞങ്ങളായിട്ട് വളരെ സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു. അവർക്ക് വേർഡ് ഓഫ് മൗത്ത് പ്രകാരം അവരും വന്ന് കളിച്ചു തുടങ്ങി. ഇപ്പം ഏകദേശം ഒരു 1000+ പേര് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഒരുവിധം എല്ലാ സ്ഥലത്തിൽ നിന്നും ആൾക്കാരുണ്ട്. ജർമ്മനി, ലണ്ടൻ, എല്ലായിടത്തു നിന്നുണ്ട്. മിഡിൽ ഈസ്റ്റ്, എല്ലായിടത്തു നിന്നും ഒരുവിധം നല്ല ഒരു പ്രതികരണമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി ഈ കളിയുടെ ഒരു ഫീലൊക്കെ കിട്ടാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സംശയം ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ 28 അല്ലെങ്കിൽ 56 ഒക്കെ കളിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഓരോ ഭാഗത്തും ഉള്ളവർക്ക് ചെറിയ നിയമവ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ നിയമങ്ങളൊക്കെ ചിട്ടപ്പെടുത്താനായിട്ട്
എങ്ങനെയാണ് കഴിഞ്ഞത്? നിയമാവലി പോലെ കുറെ നിയമങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടിരുന്നു, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നതും. അപ്പോ ജോയിൻ ചെയ്യുന്നവർക്ക് എളുപ്പമാണോ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ സൈറ്റിൽ എങ്ങനെ പാലിക്കണം എന്നുള്ളത്? പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണുള്ളത്.
അതെ അതെ അതെ, വളരെ വളരെ തർക്ക വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പം ഫേസ് ടു ഫേസ് കളിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സമയങ്ങളിൽ, ഇപ്പൊ തൃശ്ശൂർ കളിക്കുന്ന പോലെ ആയിരിക്കില്ല കോട്ടയത്ത് കളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്കിതെല്ലാതും ഒരു എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഗെയിം 56 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോബി ഉണ്ട് കേരളത്തിലും അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും. അവർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയപ്പോഴാണ് ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. വളരെ സീനിയർ ആയിട്ടുള്ള 65-70 വയസ്സ് മേലെയുള്ള ഇപ്പോഴും സജീവമായിട്ട് ഇതിനു വേണ്ടി എത്ര സമയം വേണമെങ്കിലും ചെലവിയാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. അവർ നിയമാവലികൾ ഉണ്ടാക്കി, പുസ്തകങ്ങൾ ഉണ്ടാക്കി, ഇതിന് എല്ലാവർക്കും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗെയിം 56 ഓൾമോസ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അതായത് രണ്ട് തരത്തിലുള്ള കളിയുണ്ട്, കേരള നിയമമുണ്ട്, ഇന്റർനാഷണലും ഉണ്ട്. അപ്പൊ രണ്ടും വളരെ സ്റ്റാൻഡേർഡ് ആണ് എന്താണ് എന്നുള്ളത്. പക്ഷെ ഗെയിം 48 and 40 and 28 സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല, എല്ലാ പ്രദേശങ്ങളിലും പലതാണ്. ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്ന ഒരു നിയമാവലി എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. പലതും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം, പക്ഷെ അങ്ങനെ ഒരു നിയമാവലി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു ഡെമോസ് വീഡിയോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ നിയമാവശ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട്.
ഓക്കെ, അതിൽ വേറൊരു കാര്യം കണ്ടത് ITC KTC എന്നുള്ളൊക്കെ വാക്കുകളൊക്കെ കണ്ടു. അപ്പോൾ 28, 48, 56 ഈ വാക്കുകൾ തന്നെ പലരും പല സ്ഥലങ്ങളിലുള്ളവര് പലതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഒരു കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? ചീട്ടുകളിൽ തർക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ.
അതെ 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 അതെ, അതാണ് നേരത്തെ പറഞ്ഞതുപോലെ 56 രണ്ട് തരത്തിലുള്ള കളിയുണ്ട്, കേരള ഓർ ഇന്റർനാഷണൽ. ITC INT എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ, കേരള KER. ഇതല്ലാതെ വേറൊരു വേരിയേഷൻസും ഇല്ല. പക്ഷെ ഗെയിം 40 and 28 അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടില്ല. അപ്പൊ അതൊരു കോമൺ ആയിട്ട്, അതിനൊരു നമുക്കൊരു ഷോർട്ട് നെയിംസ് ഒന്നുമില്ല. ഗെയിം 40 അല്ലെങ്കിൽ ഗെയിം 28 എന്ന് മാത്രമേ നമ്മൾ വിളിക്കുന്നുള്ളൂ. പക്ഷെ 56 അങ്ങനെയുണ്ട്.
ഓക്കെ, അപ്പൊ ഇനി ആ ഒരു ഫീൽ, ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് 3-4 പേരിരുന്ന് കളിക്കുക അല്ലെങ്കിൽ ക്ലബിലിരുന്നൊക്കെ കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഫീല്, ഇപ്പോൾ ഒരു ഡെസ്ക്ടോപ്പിലിരുന്ന് കളിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നത് എത്രമാത്രം, എങ്ങനെയാണ് പ്രതികരണം, എങ്ങനെയാണ് പൊതുവായിട്ട്?
ഭയങ്കര ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കതൊരു എല്ലാ വിഭാഗം ആൾക്കാർക്കും ഒരു കളിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ടെക്കികൾക്ക് മാത്രം കളിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ചിന്ത വരാതിരിക്കാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ചെയറും ടേബിൾസും ഒക്കെ നമ്മളൊരു ഒരു ക്ലബിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ കുറേയധികം ടേബിൾ കാണാം, കുറേയധികം ചെയേഴ്സ് കാണാം. ഒരു ടേബിളിൽ 6 ചെയറ് അങ്ങനെ തന്നെയാണ് വെബ്സൈറ്റിലും വെച്ചിരിക്കുന്നത്. ഒരു ടേബിളിൽ 6 ചെയറ്, അവിടെ ഓരോ ചെയറിലും നമുക്ക് കളിക്കാം.
ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ പലപ്പോഴും ചീട്ടുകളി പോലുള്ള കളികൾ ഓൺലൈൻ ഒക്കെ കാണുമ്പോൾ ഇതിൽ ഗാംബ്ലിംഗ് ഉണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഒട്ടേറെ ഗാംബ്ലിംഗ് സൈറ്റുകളൊക്കെ ഉള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ സൈറ്റിൽ ഗാംബ്ലിംഗ് അലൗഡ് ആണോ, പണം ഇടപാടുകൾ ഇതിൽ നടക്കുന്നുണ്ടോ, എങ്ങനെയാണ്?
അത് എല്ലാവർക്കും ചിന്തിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്റെ വൈഫ് അടക്കം ചോദിച്ച കാര്യം തന്നെയാണത്. നിങ്ങൾ ഈ വെബ്സൈറ്റൊക്കെ ചീട്ട് കളിക്കാർക്ക് കൊടുത്തിട്ട് ഇത് ഗാംബ്ലിംഗ് അവസരം കൊടുക്കുകയല്ലേ, അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് കുറേയധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പ്രൈവസി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അതും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വെബ്സൈറ്റിൽ ഗാംബ്ലിംഗ് അലൗഡ് അല്ല. അതായത് ഇപ്പം മണി വെച്ചിട്ടുള്ള ഒരു ഇടപാട് പോലും ആൾക്കാർക്ക് അനുവദിക്കുന്നതല്ല. ഒരു ഗാംബ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് ഈ ഒരു ഗെയിമിൽ കൂടെ ഒരു പണമിടപാടാണല്ലോ, അതായത് അവർക്ക് ഈ പണം കൊടുത്തിട്ട് പണം കിട്ടുന്ന കാര്യത്തിനെയാണ് ഗാംബ്ലിംഗ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. നമ്മളുടെ വെബ്സൈറ്റിൽ അങ്ങനെ ഒരു പണം ലഭിക്കുകയോ ഒരു ഒന്നുമില്ല. ഒരു ഫൺ ആൻഡ് റിക്രിയേഷൻ എന്നുള്ള പർപ്പസിന് മാത്രമാണ്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കാര്യത്തിൽ ഈവൺ ഒരു ഫുട്ടർ എല്ലാ പേജിലും കൊടുത്തിട്ടുണ്ട്, യു ആർ നോട്ട് പെർമിറ്റഡ് ടു യൂസ് ദിസ് സൈറ്റ് ഫോർ എനി മോണിറ്ററി ബെനിഫിറ്റ്, പ്ലേ റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എഴുതിയിട്ടുണ്ട്. അവർ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നതാണ് നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു ഉറപ്പോ ഒക്കെ ആയിട്ടാണ് ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരുവിധ എല്ലാ പ്രിക്കോഷനും നമ്മൾ എടുത്തിട്ടുണ്ട്.
അപ്പൊ ഇത് രജിസ്റ്റർ ചെയ്യുന്നൊക്കെ ഫ്രീ ആയിട്ടാണോ അല്ലെങ്കിൽ പെയ്ഡ് രജിസ്ട്രേഷൻ ആണോ? പിന്നെ ഇത് കളിക്കുമ്പോഴും പല നിലവാരത്തിലുള്ള കളിക്കാരൊക്കെ ഉണ്ടാകുമല്ലോ, എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നതും മറ്റും എങ്ങനെയാണ്?
രജിസ്ട്രേഷൻ ഫ്രീ ആണ്. നമ്മുടെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണമെന്ന്. അപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ കുറേയധികം മാനദണ്ഡങ്ങൾ, ദില്ലിസ് പറഞ്ഞതുപോലെ ക്വാളിറ്റി ഓഫ് പ്ലേയേഴ്സും മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രം രണ്ട് രീതിയിലുള്ള മെമ്പർഷിപ്പും കൂടിയും ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പ്രീമിയം മെമ്പർഷിപ്പ്, സോഷ്യൽ മെമ്പർഷിപ്പ് എന്നും പറഞ്ഞിട്ട്, പിന്നെ ഫ്രീ ആയിട്ടുള്ള കളിക്കാനായിട്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരെല്ലാം അതിലേറ്റ് കളിച്ച്, പിന്നീട് സോഷ്യൽ ആൻഡ് പ്രീമിയം, അത് പെയ്ഡ് ആണ്. എന്നാൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കളിക്കാർ, അല്ലെങ്കിൽ നമ്മൾ വളരെ പേയ്മെന്റ് ഒക്കെ വളരെ കുറച്ച് വെച്ചിരിക്കുവാണ്, എന്നാൽ ആ ഒരു പേയ്മെന്റ് നടത്തുമ്പോൾ കുറച്ചും കൂടി സീരിയസ് പ്ലേയേഴ്സ് ആണ് കളിക്കുന്നതെന്ന് നമുക്കൊരു ഒരു ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു റാങ്കിങ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കളിക്കുന്തോറും ബാഡ്ജസ് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ഒരു 1000 കളി കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാസ്റ്റർ എന്നുള്ളൊരു പദവി കൊടുക്കും. അങ്ങനെയുള്ള കുറെ കാറ്റഗറീസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരാളുടെ പ്രൊഫൈൽ കണ്ടാൽ തന്നെ അറിയാം അവൻ എക്സ്പീരിയൻസ്ഡ് കളിക്കാരനാണോ, അവൻ എത്ര കളി കളിച്ചു, ജയിച്ചത് എത്രയാണ്, റാങ്ക് എത്രയാണ് എന്നെല്ലാം കാണാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് പല ആൾക്കാരും ചൂസ് ചെയ്യാറുണ്ട്.
പിന്നെ ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, കാരണം ചീട്ട് കളിയുടെ എല്ലാ നിയമങ്ങളും എല്ലാം അതിൽ ഉൾക്കൊള്ളിക്കണം, പിന്നെ ആ ഒരു ഫീൽ കൊണ്ടുവരാനുള്ള ടേബിൾ സെറ്റിംഗ്സ് ഇത് ആവശ്യമാണ്. ഇത് ലിയോ തന്നെയാണോ ഇത് ചെയ്തത്?
അതിനെ കുറിച്ച് പറയാം. ആദ്യം തന്നെ ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കൊല്ലങ്ങളായിട്ട് സോഫ്റ്റ്വെയർ ഫീൽഡിലാണ്, വെബ് ഡെവലപ്മെന്റിലാണ് എന്റെ പ്രൊഫഷൻ തുടങ്ങിയത് തന്നെ. ഖത്തറിൽ വെബ് ഡെവലപ്മെന്റിലാണ് തുടങ്ങിയത്. പിന്നീട് ഇവിടെ വന്നപ്പോൾ അത് ഇന്റഗ്രേഷൻ ഫീൽഡിലേക്ക് മാറി. എന്നിരുന്നാലും എൻ്റെ പ്രൊഫഷനും എൻ്റെ ഹോബിയും വെബ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ കുറേയധികം ടെംപ്ലേറ്റ്സ് ഞാൻ റെഫർ ചെയ്തിരുന്നു. അതായത് ബ്രിഡ്ജിൻ്റെ വെബ്സൈറ്റ് കുറേയൊക്കെ മുന്നോട്ട് പോയിരിക്കുകയാണ്. അവിടത്തുള്ള ടെംപ്ലേറ്റ്സ്, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആരൊക്കെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ എല്ലാം നോക്കി, അങ്ങനെ എല്ലാം വിശകലനം ചെയ്തതിന് ശേഷമാണ് ഇതൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഈ ഡിസൈനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോഴും ഇത് ഇമ്പ്രൂവ്മെന്റ്സ്, എല്ലാ ആഴ്ചയിലും ഇമ്പ്രൂവ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും നല്ല ഫീഡ്ബാക്ക് ആണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്.
വളരെയധികം നന്ദി ലിയോ ജോർജ്, ഇതിന്റെ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചു.
നന്ദി ഡെല്ലിസ്.